പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ധ്യാനാത്മകമായി പരിചിന്തനം ചെയ്യുകയും പഠിക്കുകയുമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്താണ് പരീക്ഷ, എന്താണ് പ്രലോഭനം എന്ന് നമ്മൾ കണ്ടു. ദൈവമാരെയും പരീക്ഷിക്കുന്നില്ല എന്നും പ്രലോഭിപ്പിക്കുന്നില്ല എന്നും ബൈബിൾ പറയുന്നതോടൊപ്പം വിശ്വാസവും വിശ്വസ്തതയും തെളിയിക്കാനുള്ള അവസരം മനുഷ്യർക്ക് നൽകുന്ന സാഹചര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ അനേകം തവണ ഇസ്രായേലിൽ ജനങ്ങൾ, ചില പ്രത്യേക വ്യക്തികൾ, അബ്രാഹത്തെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഒന്നടങ്കം ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളെ നേരിടുകയും ചിലപ്പോൾ പരാജയപ്പെടുകയും ചിലപ്പോൾ വിജയിക്കുകയും ചെയ്തതായി നമ്മൾ കണ്ടു. അതിലുമുപരി യേശു തന്നെ പരീക്ഷയ്ക്ക് വിധേയനായി. അത് ദൈവം പരീക്ഷിച്ചതല്ല, സാത്താനാണ് യേശുവിനെ പരീക്ഷിക്കുക അഥവാ പ്രലോഭിപ്പിക്കുക. പരീക്ഷണം പ്രലോഭനമായി മാറുകയാണ് ഇവിടെ. യേശുവിന് വിശ്വസ്ത തെളിയിക്കുക എന്നതിനേക്കാൾ കൂടുതൽ യേശുവിനെ ദൈവത്തിൽ നിന്നകറ്റുക, ദൈവിക പദ്ധതി അപ്രകാരം പരാജയപ്പെടുത്തുക, ഇതാണ് പ്രലോഭനത്തിൻ്റെ ലക്ഷ്യം. യേശു നേരിട്ട പ്രലോഭനങ്ങൾ നമ്മൾ വിശദമായി കാണുകയുണ്ടായി. ഈ പ്രലോഭനങ്ങളെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്ത യേശു തന്നെയാണ് ശിഷ്യന്മാർക്ക് പ്രലോഭനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. ശിഷ്യന്മാരുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളുണ്ടാകും. പ്രലോഭകൻ അടങ്ങിയിരിക്കുകയില്ല. യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി സാത്താൻ പരാജയപ്പെട്ടുവെങ്കിലും പരാജിതനായ ശത്രു വീണ്ടും പ്രലോഭനങ്ങളുമായി ശിഷ്യ സമൂഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിവിധങ്ങളായ പ്രലോഭനങ്ങളെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനുദിന ജീവിതത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പ്രലോഭനങ്ങളായി മാറാം. ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു എന്നും വരാം. പക്ഷേ അതിലുപരി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രലോഭനത്തെക്കുറിച്ച് യേശു ശിഷ്യന്മാർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിചിന്തനം അവിടെ ആരംഭിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം മുഴുവനും ഉപമകളാണ്. ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഉപമകളാണ് ആ അധ്യായത്തിൽ മുഴുവൻ അവതരിപ്പിക്കുക. അതിൽ ആദ്യമേ അവതരിപ്പിക്കുന്നത് വിധക്കാരൻ്റെ ഉപമയാണ്. ആ വിധക്കാരൻ്റെ ഉപമയിൽ വിത്തിൻ്റെ വിവിധ ഭാഗധേയങ്ങൾ, വിത്തിന് സംഭവിക്കുന്ന വിവിധ അനുഭവങ്ങളാണ് വിവരിച്ചു വെക്കുക. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ആ വിത്ത് പല സ്ഥലങ്ങളിൽ വീണതായിട്ട് പറയും. ആ വിത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവവചനത്തിന്, ദൈവരാജ്യത്തിന്, സന്ദേശത്തിന്, മനുഷ്യ സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ചിത്രീകരണങ്ങളാണ്. ആ ഉപമയുടെ വിശദീകരണം മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണും. അതിനാൽ വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വിണവിത്ത്. ദൈവവചനം ഹൃദയത്തിൽ വേരുപിടിക്കാതെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാവും. പ്രലോഭനത്തിൻ്റെ ഒരു ഭാഗമാണിത്. ദൈവത്തിൻ്റെ വചനം താല്പര്യത്തോടുകൂടി കേൾക്കുന്നു, പക്ഷേ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു. അഥവാ സ്വീകരിക്കാൻ കേൾക്കാൻ തന്നെ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. വചനത്തോട് ആഭിമുഖ്യമില്ലാതാവുക. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഇതാണ് പ്രത്യേക ശ്രദ്ധേയം. പാറമേൽ വീണ വിത്ത് രണ്ടാം തരമാണ്, രണ്ടാമത്തെ കാറ്റഗറി. ആ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് പറയുന്നത് വചനം താല്പര്യത്തോടുകൂടി കേൾക്കുന്നു, സ്വീകരിക്കുന്നു, കുറച്ച് നാൾ അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ വചനമനുസരിച്ചുള്ള ജീവിതം ക്ലേശകരമായിത്തീരുന്നു. ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു. ഇങ്ങനെ വരുന്ന ക്ലേശങ്ങളും പീഡനങ്ങളും നഷ്ടങ്ങളുമൊക്കെ സ്വീകാര്യമല്ല എന്ന് തോന്നി വചനം ഉപേക്ഷിച്ച് ജീവിക്കാനുള്ള പ്രലോഭനമുണ്ടാകുന്നു. ഇവിടെ വചനത്തെ പ്രതി ഉണ്ടാകുന്ന ക്ലേശങ്ങളും പീഡകളുമാണ് പ്രലോഭനമായി പറയുക. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെ പറയും. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു, വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. ക്ലേശവും പീഡയും ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ വേറൊരു രീതിയിലാണ് പറയുന്നത്. ഇതേ ഉപമയുടെ തന്നെ വിശദീകരണമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. വചനമനുസരിച്ചുള്ള ജീവിതത്തിന് ഉണ്ടാകുന്ന പ്രതിബന്ധമാണ് ഇവിടെ പ്രലോഭനം. അത് പ്രത്യേകിച്ചും പീഡനവും ക്ലേശവുമാണ്. ദൈവവചനത്തെ പ്രതി ക്ലേശങ്ങൾ സഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണുപോകുന്നവർ, അതാണ് പ്രലോഭനത്തെക്കുറിച്ച് പറയുക. പ്രലോഭനം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്. അത് പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു വരാം. വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ക്ലേശങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. വാസ്തവത്തിൽ അതൊരു പരീക്ഷണമായിരിക്കാം, പക്ഷേ അത് പ്രലോഭനമായി തീരാം. വചനത്തെ പ്രതി പ്രലോഭനങ്ങൾ, പീഡനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക. ഇതിലും ഉപരി യേശു കൂടുതൽ അപകടകരമായ മറ്റൊരു പ്രലോഭനത്തെക്കുറിച്ച് പറഞ്ഞു. അത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലാണ് ഇത് വരുന്നത്. യേശുവിൻ്റെ പീഡാസഹനത്തിന് തൊട്ടു മുമ്പ്, അന്ത്യത്താഴത്തിൻ്റെ അവസാനം, ഗെത്സെമനിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പായി യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം: ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശിമയോൻ്റെയും ശിഷ്യന്മാരെല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു യേശുവിൻ്റെ പീഡാനുഭവം. നമുക്കറിയാം, ഗെത്സെമനിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുവിനെ പടയാളികൾ ബന്ധിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഓടി ഒളിച്ചു. എല്ലാവരും ചിതറിപ്പോയി. യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞവർ, യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിച്ചവർ, നിനക്ക് വേണ്ടി മരിക്കാനും സന്നദ്ധനാണെന്ന് പറഞ്ഞവർ, അവരെല്ലാം യേശുവിനെ വിട്ടുപേക്ഷിച്ചു പോകുന്നു. ഇതാണ് വാസ്തവത്തിൽ പ്രലോഭനമായി തീരുക. യേശുവിൽ നിന്ന് അകന്നു പോവുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകന്നു പോവുക, എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഗോതമ്പ് പോലെ പാറ്റി പതിരുപോലെ ചിതറിച്ചു കളയുക. സാത്താൻ ശിഷ്യഗണത്തിനെതിരെ ചെയ്യാൻ പോകുന്ന വലിയ പ്രലോഭനത്തിൻ്റെ ഒരു സൂചനയാണിത്. ഈ സൂചന യേശു വീണ്ടും കൊടുക്കുന്നുണ്ട് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പായിട്ട്. 22-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം: യേശു ഗെത്സെമൻ എന്നറിയപ്പെടുന്ന ഒലിവുതോട്ടത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 46-ാമത്തെ വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. യേശു അതികഠിനമായ പ്രലോഭനത്തെ നേരിടുകയും അത്യുഗ്രമായ വേദനയിൽ തീവ്രമായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും അവിടുത്തെ വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്തുവീഴുകയും ചെയ്ത സാഹചര്യം. അപ്പോൾ അവിടെ ശിഷ്യന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങുകയായിരുന്നു. 46-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നതായി കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ശിഷ്യന്മാർക്ക് കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രലോഭനങ്ങൾ അവർ നേരിടേണ്ടി വരും. ഇത് യേശു മുൻകൂട്ടി അറിയിച്ചതാണ്. ഈ പ്രലോഭനങ്ങൾ നേരിടാനായിട്ടുള്ള ഏകമാർഗം യേശു കാണിച്ചു തരികയും ചെയ്തു: ജാഗ്രത, ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന. യേശുവിൻ്റെ പീഡാനുഭവവും മരണം മാത്രമല്ല ശിഷ്യന്മാർക്ക് പ്രലോഭനമായി തീരുക. ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രലോഭനത്തിൻ്റെ മറ്റൊരു രൂപം എടുത്തു കാണിക്കുന്നുണ്ട്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന വീയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. മനസ്സ് ദുർബലമാകുന്ന ചില സാഹചര്യങ്ങളാണ് യേശു ഇവിടെ എടുത്തു കാണിക്കുക. സുഖ ലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ശിഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന ഈ താക്കീത് എക്കാലത്തും പ്രസക്തമാണ്. യേശുവിന് വേണ്ടി, യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹം, നീതിയും ന്യായവും പ്രവർത്തിച്ച് ധർമ്മത്തിൽ ചരിച്ച് സഹോദര സ്നേഹത്തിൽ ജീവിക്കേണ്ടതിന് പകരം സ്വന്തം താല്പര്യങ്ങൾ മാത്രം തേടുകയും മദ്യ ആസക്തിയാൽ ദുർബലമാവുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോകും, വീണുപോകും. അതുകൊണ്ട് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. ഇനിയുമുണ്ട് യേശു നൽകിയ മറ്റു ചില താക്കീതുകൾ. യേശു തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശിഷ്യസമൂഹം നേരിടാൻ പോകുന്ന മറ്റൊരു പ്രലോഭനം. അത് ശിഷ്യസമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ കടന്നു വരുന്നവരാണ്. സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഒരു പ്രവണത. വ്യാജപ്രവാചകന്മാരെന്നും വ്യാജക്രിസ്തുമാരെന്നുമാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണും. ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു കൊണ്ടുവരുന്ന വ്യാജപ്രവാചകന്മാരെക്കുറിച്ചാണ് യേശുവിൻ്റെ മുന്നറിയിപ്പ് നൽകുക. യേശുവിൻ്റെ ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയായി യേശു അത് കണ്ടു. സത്യത്തെ വളച്ചൊടിക്കുന്നവർ, യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായി, സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായി പുതിയ പ്രബോധനങ്ങളുമായി കടന്നു വരുന്നവർ പ്രലോഭകരാണ്, പ്രബോധകരല്ല. ഇത് യേശു നൽകിയ വലിയ ഒരു താക്കീത് മുന്നറിയിപ്പുമാണ്. ഈ മുന്നറിയിപ്പ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാമത്തെ അധ്യായത്തിൽ എഫേസൂസിലെ ശ്രേഷ്ഠന്മാർക്ക് വിശുദ്ധ പൗലോസ് നൽകുന്ന വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു ഉപദേശമുണ്ട്, അഥവാ ഒരു മുന്നറിയിപ്പും ഒരു താക്കീതും. മിലേത്തോസിലേക്ക് ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി അവരുടെ കൂടെ ഒരു രാത്രി മുഴുവനും ചെലവഴിച്ചതിന് ശേഷമാണ് ഈ പ്രസംഗം നടത്തുക. വലിയ ദുഃഖവും ആകാംക്ഷയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. കണ്ണീരോടും വിലാപത്തോടും കൂടി അദ്ദേഹം ശിഷ്യന്മാരുടെ വീടുതോറും കയറിയിറങ്ങി അവരെ ഉദ്ബോധിപ്പിച്ചതാണ്. അപ്പസ്തോല പ്രവർത്തനം 20-ാമത്തെ അധ്യായം 27-30 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദൈവഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണോ നിങ്ങൾ? എൻ്റെ വേർപാടിന് ശേഷം ക്രൂരനായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ഒരു വലിയ പ്രലോഭനമാണിത്. ശിഷ്യ സമൂഹം എക്കാലത്തും നേരിട്ടിട്ടുള്ള പ്രലോഭനം ഇന്ന് ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന ഒരു പ്രലോഭനമാണ്. സത്യം തിരിച്ചറിയാൻ കഴിയാതെ വരിക, സത്യമാണെന്ന് കരുതി മിഥ്യയെ പിൻചൊല്ലുക, ഞാനാണ് ക്രിസ്തുവെന്ന് പറഞ്ഞ് അഥവാ ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനമെന്ന് പറഞ്ഞ് അനേകം വ്യാജപ്രവാചകന്മാർ രംഗത്ത് വരുമ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ അനേകർക്ക് വഴി തെറ്റിപ്പോകുന്നു. ഈ വലിയ പ്രലോഭനത്തെക്കുറിച്ചും യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രലോഭനത്തെ നേരിടുക? എങ്ങനെയാണ് ഈ പ്രലോഭനത്തെ തിരിച്ചറിയുക? സത്യം തിരിച്ചറിയാനായി യേശു നൽകിയിരിക്കുന്ന ഒരു മാർഗമുണ്ട്. അത് യേശു സ്ഥാപിച്ച സഭയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞ പത്രോസിന് യേശു കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പത്രോസ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, എൻ്റെ സഭ നീയാകുന്ന നിൻ്റെ വിശ്വാസമാകുന്ന പാറയിൽ ഞാൻ സ്ഥാപിക്കും. ഈ പാറയിൽ സ്ഥാപിച്ച സഭയെ നരകശക്തികൾക്ക് കീഴടക്കാനാവില്ല. തെറ്റായ പ്രബോധനങ്ങളിലൂടെ സഭയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, വഴിതെറ്റിക്കാനായിട്ട് വിശ്വാസികളെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വ്യക്തമായ ഉറപ്പ് നൽകുന്ന വിശ്വാസ സത്യങ്ങളുടെ മാനദണ്ഡമായിട്ട് എടുത്തു കാണിക്കുന്നത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. യേശു പത്രോസിനെയും അപ്പസ്തോലന്മാരെയും സഭയായി സ്ഥാപിച്ച് സഭയുടെ ആധികാരിക പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ കൊടുത്ത വാഗ്ദാനം ഇതാണ്, നരകശക്തികൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അനേകം തവണ സഭയെ തകിടം മറിക്കാനായി, തകർക്കാനായി നാരകീയ ശക്തികൾ പരിശ്രമിച്ചു, പലപ്പോഴും വിജയിച്ചുവെന്ന് തോന്നുകയും ചെയ്തു. ഔദ്യോഗിക സഭയിൽ നിന്ന്, കത്തോലിക്കാ സഭയിൽ നിന്ന് പലപ്പോഴായി തെറ്റിപ്പിരിഞ്ഞു പോയ അനേകം സഭാസമൂഹങ്ങളുണ്ട്. ഇന്നും അപ്രകാരം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഇതാണ് സത്യമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടുവന്ന അനേകം വ്യക്തികളുണ്ട്. ഇന്നും അവരുടെ എണ്ണം കുറയുകയല്ല, കൂടുകയേ ചെയ്യുന്നുള്ളൂ. പലപ്പോഴും അത്ഭുതങ്ങൾ പോലും പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണവർ. യേശു തന്നെ പഠിപ്പിച്ചല്ലോ, കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ പറ്റുന്ന വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണിക്കുകയും ചെയ്യും. ചെയ്യുന്ന അത്ഭുതങ്ങളോ കാണിക്കുന്ന അടയാളങ്ങളോ അല്ല വിശ്വാസ സത്യത്തിന് അടിസ്ഥാനമായി, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആധികാരികതയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. പല അത്ഭുതങ്ങളും പല അടയാളങ്ങളും പ്രലോഭകനെ തന്നെ കാണിക്കാൻ സാധിക്കും. അത് വെളിപാട് പുസ്തകത്തിലും പലതവണ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനേകരെ വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകൻ ചെയ്യുന്ന അടയാളങ്ങളെക്കുറിച്ച്. അപ്പോൾ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് വഴിതെറ്റിപ്പോകും, സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഈ താക്കീതും യേശു നൽകിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൈബിൾ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കട്ടെ. 24-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അധർമ്മം വർദ്ധിക്കുന്നതുകൊണ്ട് പലരുടെയും സ്നേഹം തണുത്തുപോകും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. അത് മറ്റൊരു പ്രലോഭനമാണ്. ചുറ്റുപാടുമുള്ള അധർമ്മത്തിന് അനുയോജ്യമായി ജീവിക്കുക, നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന മനോഭാവം, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുക, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ചെയ്യുക. അധർമ്മം വർദ്ധിക്കുന്നിടത്ത് വിശ്വാസിയുടെ തന്നെ സ്നേഹത്തിൻ്റെ ഊഷ്മളത, തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെടുന്ന ജീവൻ തന്നെയാണ്. ഇതിനെല്ലാം ഉപരിയായി ഒരു വലിയ പ്രലോഭനത്തെക്കുറിച്ച് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് യുഗാന്തത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രലോഭനമെന്നാണ് പറയുക. എല്ലാവരെയും പരിശോധിക്കുന്ന, എല്ലാവരെയും പ്രലോഭനത്തിൽപ്പെടുത്തി നശിപ്പിക്കാൻ സാഹചര്യമൊരുങ്ങുന്ന ഒരവസരം. അത് വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കുന്ന വലിയ പരീക്ഷണം, എസ്കത്തോളജിക്കൽ ടെസ്റ്റ് എന്നതിനെക്കുറിച്ച് പറയാറുണ്ട്, യുഗാന്ത പരീക്ഷണം. വാസ്തവത്തിൽ യേശു നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് മുഖ്യമായും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. വിശ്വാസം നഷ്ടപ്പെടാൻ സാഹചര്യം ഒരുക്കരുതേ. യുഗത്തിൻ്റെ അവസാനം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലും ഇത് സംഭവിക്കാം. ദൈവത്തിൽ നകന്നു പോകാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്നാണ് യേശു നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രലോഭനത്തിൽ വീണുപോകാൻ പിതാവെ ഞങ്ങളെ അനുവദിക്കരുതേ. ഇതാണ് പ്രാർത്ഥന. നമുക്ക് ഈ പ്രലോഭനങ്ങളുടെ ആനുകാലികതയെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ഈ പ്രാർത്ഥന നമ്മളിന്ന് ഉരുവിടുമ്പോൾ അർത്ഥമാക്കുക? ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ വിശ്വാസം ഒന്ന് പ്രലോഭനത്തിന് വിധേയമാവുക? എന്തു പ്രലോഭനങ്ങളിൽ നിന്നാണ് നമുക്ക് രക്ഷ വേണ്ടത്? നമ്മൾ അത് അടുത്ത ദിവസം ചിന്താവിഷയമാക്കുന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയെ അപ്പച്ചായെന്ന് വിളിക്കാൻ നൽകിയ വലിയ അനുഗ്രഹത്തെ, കൃപയെ ഓർത്ത് ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ മക്കളായി സ്വീകരിച്ച ആ വലിയ സ്നേഹത്തിനും ഔദാര്യത്തിനും എപ്രകാരമാണ് ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. ഞങ്ങളെ പ്രലോഭനത്തിൽ പെട്ടുപോകാൻ അനുവദിക്കരുതേ. പ്രലോഭനത്തിൻ്റെ ചുഴിയിൽ ഞങ്ങൾ വീഴുമ്പോൾ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയെടുക്കണമേ. പ്രലോഭകന് ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.